നമസ്കാരം ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീപ്.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, December 10 പാർലമെന്റിൽ പാർട്ട്ണർ വിസയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ബില്ല് പാസ്സായിട്ടുണ്ട്. ഈ ബില്ലിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ബില്ല് വഴി വരാൻ പോകുന്നത്?
ഓസ്ട്രേലിയൻ പാർട്ട്ണർ വിസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റം ഇക്കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ പുതിയ നിയമമനുസരിച്ച് ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. ഈ മൈഗ്രേഷൻ അമെൻമെന്റ് ഫാമിലി വയലൻസ് ആൻഡ് അതർ മെഷേഴ്സ് ബിൽ 2016 എന്നത് നിയമമായി കഴിഞ്ഞു. നിലവിലുള്ള നിയമമനുസരിച്ച് ഓസ്ട്രേലിയൻ പൗരത്വമോ സ്ഥിരാവകാശ അവകാശമോ ഉള്ള ഒരാളെ ഒരു വിദേശ പൗരൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ വിവാഹാനന്തരം ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ടോ ഓസ്ട്രേലിയക്ക് പുറത്തു നിന്നുകൊണ്ടോ ആദ്യഘട്ടത്തിൽ വിസ അപേക്ഷിക്കുക, വിസ അപേക്ഷ നൽകുവാനും ആ വിസ അപേക്ഷയെ തുടർന്ന് ആ സ്പോൺസർഷിപ്പ് അപേക്ഷ ഓസ്ട്രേലിയൻ പൗരനോ സ്ഥിര താമസ അവകാശമുള്ള ആളോ ആയ പാർട്ണർക്ക് നൽകുവാനുമുള്ള രീതിയാണ് ഇപ്പോൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ആ തരത്തിലുള്ള വിസ അപേക്ഷകളാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമമനുസരിച്ച് ഓസ്ട്രേലിയൻ സിറ്റിസണെയോ ഓസ്ട്രേലിയൻ PR ഹോൾഡറെയോ വിവാഹം ചെയ്യുന്ന ഒരു വിദേശ പൗരനെ ഇത്തരത്തിൽ പാർട്ണർ വിസ അപേക്ഷിക്കണമെങ്കിൽ അതിനു മുമ്പായിട്ട് അവരുടെ പങ്കാളിയായിട്ടുള്ള ഓസ്ട്രേലിയൻ സിറ്റിസണോ PRO ആയിട്ടുള്ളയാൾ ഗവൺമെന്റിൽ നിന്ന് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന് അപ്രൂവ്ഡ് ഫാമിലി സ്പോൺസർ സ്റ്റാറ്റസ് നേടേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക സ്പോൺസർഷിപ്പ് അസസ്മെന്റ് ഈ വിസ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദേശ പൗരനോ പൗരയോ ആയിട്ടുള്ളയാൾ വിസ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിൽ നടത്തേണ്ടതുണ്ട്. അത് ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ദമ്പതി നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ അപ്രൂവ്ഡ് ഫാമിലി സ്പോൺസർ ആയതിനു ശേഷം മാത്രമേ വിദേശ പൗരന് ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിനും ഓസ്ട്രേലിയയിൽ വിവാഹിതയായിട്ടുള്ള പൗരനോടൊത്ത് കുടുംബജീവിതം നയിക്കുന്നതിനുള്ള വിസ ലഭിച്ചുകൊണ്ട് വരുവാനും കഴിയും.
ഓക്കെ, അപ്പോൾ ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, അവിടെ ഓസ്ട്രേലിയൻ പൗരന്മാരായിട്ടുള്ളവരെയും അതുപോലെ തന്നെ സ്ഥിരതാമസ അവകാശങ്ങളുള്ളവരെയും PR ആയിട്ടുള്ളവരെയും വിവാഹം കഴിക്കുന്ന കാര്യത്തിലാണല്ലോ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്.
അതെ, വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ ഡിഫാക്ടോ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന 12 കൂടുതൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു ഭാര്യാഭർത്താക്കന്മാർ നിയമപരമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുകയും ഒരുമിച്ച് കഴിയുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് ഡിഫാക്ടോ കപ്പിൾസ് അല്ലെങ്കിൽ ഡിഫാക്ടോ ദമ്പതികൾ എന്നറിയപ്പെടുന്ന അവർക്കും ഈ തരത്തിലെ ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ തരത്തിലുള്ള നിയമം ബാധകമാവും.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, എന്തുകൊണ്ടാണ് പാർട്ട്ണർ വിസയിൽ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയയിൽ?
ഈ മാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അതിന്റെ ഈ മൈഗ്രേഷൻ അമെൻമെന്റ് ഇൻ ബ്രാക്കറ്റ് ഫാമിലി വയലൻസ് ആൻഡ് അതർ മെഷേഴ്സ് ബിൽ 2016 ഔട്ട്ലൈൻ പറഞ്ഞിരിക്കുന്നതും ഒപ്പം ആ ബില്ല് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതിന്റെയും ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്ന പാർട്ട്ണർ വിസ സമ്പ്രദായത്തിൽ കടന്നുകൂടിയിട്ടുള്ള പിശകുകളും ഒപ്പം അത് ചില മേഖലകളിലെങ്കിലും അത് ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ശരിയായ തരത്തിലുള്ള അല്ലാത്ത തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നു. ഡിഫാക്ടോ റിലേഷൻഷിപ്പ് സൃഷ്ടിക്കപ്പെടുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാജ വിസകൾക്ക് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് സ്ഥിരതാമസാവകാശം ലഭിക്കുന്നതിന് വേണ്ടി ഈ വിസയെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള കണ്ടെത്തലുകളെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്റഗ്രിറ്റി ചെക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് ഏർപ്പെടുത്തിയതും അതിന് ഉപോത്ബലകമായിട്ടുള്ള നിയമം പാർലമെന്റ് നിർമ്മിച്ചത്. ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഓസ്ട്രേലിയൻ വിവാഹം ചെയ്യുന്ന ഓസ്ട്രേലിയൻ പൗരനെയോ അല്ലെങ്കിൽ സ്ഥിരതാമസമുള്ള ആളിനെയോ ഒരു ഫാമിലി സ്പോൺസറായി അസസ് ചെയ്ത് അംഗീകരിക്കപ്പെടുവാൻ യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ തികച്ചും ശരിയായ തരത്തിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള തരത്തിലുള്ള വിവാഹ ബന്ധമോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് വിദേശ പൗരത്വമുള്ളയാൾക്ക് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ട്ണർ വിസയ്ക്ക് ഓസ്ട്രേലിയയിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുള്ളൂ. അത് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം അനുസരിച്ച് അനാവശ്യമായിട്ട് നിയമത്തെ ദുരുപയോഗപ്പെടുത്താതിരിക്കുകയും വിസ സമ്പ്രദായങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയന്ത്രണമായിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഈ മാറ്റങ്ങൾ വഴി ഇപ്പോൾ നിലവിലുള്ള സമ്പ്രദായത്തിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നവരും പുതുതായിട്ട് സമർപ്പിക്കുന്നവരും തമ്മിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ബാധിക്കുക അപേക്ഷകൾ സമർപ്പിക്കുന്നവരെ?
നിലവിൽ ഓസ്ട്രേലിയയിൽ ഏതെങ്കിലും ഒരു വിസയിൽ നിയമപരമായിട്ട് എത്തപ്പെട്ടിട്ടുള്ള ആൾക്ക് ആ വിസ തീരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആസ്ട്രേലിയൻ പൗരത്വമുള്ള ആളെയോ സ്ഥിരതാമസമുള്ള ആളെയോ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ ഓൺഷോറിൽ നിന്നുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം ഉണ്ടാവുകയും ആ വിസയിൽ തീരുമാനമാകുന്നത് വരെ ഈ വിവാഹം ചെയ്തയാൾ ഓസ്ട്രേലിയയിൽ നിൽക്കുന്നതിനുള്ള ബ്രിഡ്ജിംഗ് വിസ ലഭിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ പുതിയ നിയമം നടപ്പിലാവുന്നതോടുകൂടി ആദ്യഘട്ടത്തിൽ ഫാമിലി സ്പോൺസർ അപ്രൂവ്ഡ് ഫാമിലി സ്പോൺസർ ആയി ഓസ്ട്രേലിയൻ പൗരനോ സ്ഥിരതാമസമുള്ള ആളോ ആ പങ്കാളി മാറിയതിന് ശേഷം മാത്രമേ വിദേശ പൗരത്വമുള്ള പങ്കാളിക്ക് പ്രധാനപ്പെട്ട വിസ ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഏതാണ്ട് 12 മാസം മുതൽ 24 മാസം വരെയാണ് പാർട്ട്ണർ വിസയുടെ പ്രോസസ്സിംഗ് അത് പ്രോസസ്സിംഗ് ടൈമായിട്ട് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന ഒരാൾ ഒരു ഓസ്ട്രേലിയൻ പൗരനെയോ സ്ഥിരതാമസമുള്ള ആളെയോ വിവാഹം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് അവർക്ക് ഓസ്ട്രേലിയൻ പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അവർ വിവാഹം കഴിച്ചയാളെ ഫാമിലി അപ്രൂവ്ഡ് സ്പോൺസറായിട്ട് ഈ വിസ വെക്കുന്നതിന് മുമ്പായിട്ട് അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ അവർക്ക് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് അത്തരത്തിലൊരു വിസ വെക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിസ അവസാനിക്കുന്ന സമയത്ത് ആരെങ്കിലും വിവാഹം ചെയ്യുകയും തുടർന്ന് പാർട്ട്ണർ വിസയിൽ അപേക്ഷിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുവാനുള്ള സാധ്യതയില്ല. ഒപ്പം പലപ്പോഴും വളരെ ജെന്യൂൻ ആയിട്ടുള്ള വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവരെയും ചിലപ്പോൾ ഇത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്തേക്കാം, പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. കാരണം അങ്ങനെയുള്ള വിദേശ പൗരത്വമുള്ള ആളുടെ വിസ ഒരുപക്ഷെ പെട്ടെന്ന് തീരുകയാണെങ്കിൽ അങ്ങനെയുള്ള ദമ്പതികൾക്ക് മാറി താമസിക്കേണ്ടി വരും. ഒരാൾ ഓസ്ട്രേലിയയിൽ തന്നെ കഴിയേണ്ടി വരും, മറ്റേയാൾ ഓസ്ട്രേലിയ വിട്ട് പുറത്തു പോകേണ്ടി വരും. തുടർന്ന് വിസ അംഗീകരിച്ച് കിട്ടിയതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള ദമ്പതികൾക്ക് ഒരുമിച്ച് വീണ്ടും ഓസ്ട്രേലിയയിൽ ചേരുവാൻ കഴിയൂ.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, ഇതിൽ ഇപ്പോൾ കൂടുതലായും ഇവിടെ ഓസ്ട്രേലിയയിൽ പങ്കാളികൾ ഉള്ളവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ഡിഫാക്റ്റോ ആയിട്ടോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചോ ഈ പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ ഒരു സാഹചര്യമാണ് താങ്കൾ ഇതുവരെ വിശദീകരിച്ചത് കൂടുതലായും. പക്ഷേ വിദേശത്ത് ഒരു വിവാഹം കഴിക്കുന്നവർ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ അവരെ എങ്ങനെയാണ് ബാധിക്കുക?
ഓസ്ട്രേലിയൻ പൗരത്വമുള്ളയാളോ സ്ഥിരതാമസമുള്ള ഒരാളോ വിദേശ പൗരത്വമുള്ള ഒരാളെ വിദേശത്ത് പോയി വിവാഹം ചെയ്യുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഓസ്ട്രേലിയൻ പൗരത്വമുള്ളയാൾ ആദ്യം ഹോം അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റില് ഫാമിലി സ്പോൺസർ ആയിട്ട് അസസ്മെന്റ് ചെയ്ത് അപ്രൂവൽ മേടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം വിദേശത്ത് താമസിക്കുന്ന പങ്കാളിക്ക് പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നതും ആ വിസമേൽ ഡിപ്പാർട്ട്മെന്റ് തീരുമാനമെടുത്തുകൊണ്ട് അവർക്ക് വിസ നൽകുന്നതുമാണ്.
പങ്കാളികൾക്കായിട്ടുള്ള വിസ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടതിലുള്ള മാറ്റങ്ങൾ, പുതിയ മാറ്റങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നുണ്ടോ?
അത്തരം മാറ്റങ്ങളൊന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പുതിയ റെഗുലേഷൻസ് മാറ്റങ്ങൾ വരുമ്പോൾ നിലവിലുള്ള നിബന്ധനകളായിട്ടുള്ള പങ്കാളിയെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം, ക്ലീൻ ക്യാരക്ടർ റെക്കോർഡ് ഉണ്ടാവണം, ഒപ്പം മറ്റ് നിയമപരമോ അല്ലാത്തതോ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള അടിസ്ഥാന നിബന്ധനകൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല. ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ വരുന്ന മാറ്റം ആദ്യഘട്ടത്തിൽ തന്നെ ഓസ്ട്രേലിയൻ പൗരത്വമോ സ്ഥിരതാമസമുള്ള ആൾ വിദേശത്തുള്ള ഒരാളെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഇവർ തന്നെ ആദ്യം അവരൊരു എലിജിബിൾ ഫാമിലി സ്പോൺസറായി മാറിയാൽ മാത്രമേ അവർക്ക് അവരുടെ പങ്കാളിയെ വിദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് താമസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം. രണ്ട്, വിദേശത്ത് താമസിക്കുന്ന ഒരാളെ ഓസ്ട്രേലിയൻ പൗരനോ പൗരന്മാർ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ വരുന്നതിന് സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയൻ പൗരൻ ആദ്യം ഫാമിലി സ്പോൺസർ ആയതിനു ശേഷം അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ അപേക്ഷിക്കുവാൻ കഴിയും. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയകളിലൂടെ തന്നെ അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒപ്പം ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് പാർട്ട്ണർ വിസ അപേക്ഷിക്കുവാൻ ശ്രമിക്കുന്ന വിദേശികൾക്കാണ് ഇത്തരത്തിൽ ബ്രിഡ്ജിംഗ് വിസയുമായി ബന്ധപ്പെട്ട് ഇവിടെ തുടർന്ന് നിൽക്കുവാനുള്ള സാധ്യതകൾ കുറയുന്ന തരത്തിൽ ഈ നിയമത്തിൽ ഭേദഗതി വരുത്തി.
പ്രതാപലക്ഷ്മണൻ, അപ്പോൾ പാർട്ട്ണർ വിസയ്ക്കായി ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെ അത് ഏത് രീതിയിലാണ് ബാധിക്കുക?
ഡെലി, തീർച്ചയായിട്ടും നിലവിലെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്ക് ഇത് ബാധകമാവുകയില്ല. ഒപ്പം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ പുതിയ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് പാർട്ട്ണർ വിസ അപേക്ഷകളിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയം മുതൽ അപേക്ഷിക്കുന്ന അപേക്ഷകർക്ക് മാത്രമേ പുതിയ നിയമങ്ങൾ ബാധകമാവുകയുള്ളൂ. പാർലമെന്റിന്റെ രണ്ട് സഭകളും നവംബർ മാസം 28-ാം തീയതി ഈ നിയമം പാസ്സാക്കുകയും അതിന്റെ അസന്റെ ഡിസംബർ മാസം 10-ാം തീയതി ലഭിക്കുകയും ചെയ്തു. നിയമം ബില്ല് നിയമമായി മാറി, ബില്ല് ആക്ടായി മാറി. നിയമം ആ ഒരു നിയമം ഓസ്ട്രേലിയയിൽ നിലവിൽ വന്നു. പക്ഷേ അത് എന്ന് തൊട്ട് നടപ്പിലാക്കണം എന്നുള്ളത് സർക്കാർ നിശ്ചയിക്കുന്ന തീയതിയാണ്. ആ തീയതിക്കനുസരിച്ച് അവരത് ആ തീയതി പ്രഖ്യാപിക്കുകയും വരുന്ന വർഷം 2019 ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് ഈ നിയമം പ്രാബല്യത്തിലാക്കിക്കൊണ്ടുള്ള ഉത്തരവുണ്ടാകും, അത് നടപ്പിലാക്കിക്കൊണ്ടുള്ള അറിയിപ്പുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അധികം താമസിയാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വ്യത്യാസങ്ങൾ, ഈ മാറ്റങ്ങൾ നിയമത്തിൽ നടപ്പിലാക്കി വരുത്തി തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ശ്രീ പ്രതാപലക്ഷ്മണൻ, മറ്റൊരു കാര്യം ഇതിൽ ചോദിക്കാനുള്ളത്, പാർട്ട്ണർ വിസ ലഭിച്ചതിന് ശേഷം ഇപ്പോൾ മാറ്റങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ചോദിക്കുന്നത്, അത് പെർമനന്റ് റെസിഡൻസിയിലേക്ക് നയിക്കുന്ന ഒരു പാതയുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ?
ഡൽഹി നിലവിലെ അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും നിയമത്തിൽ വന്നിട്ടില്ല. എന്നാൽ ഒരു പക്ഷേ ഇതിനു മുമ്പ് പല മേഖലകളിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ടതുപോലെ സർക്കാരിന്റെ മുമ്പിൽ പലപ്പോഴും ഒരു നിർദ്ദേശം വന്നതും പാർട്ട്ണർ വിസയ രണ്ട് തരത്തിലുള്ള പാർട്ട്ണർ വിസയാക്കി മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശം പലപ്പോഴും പല വാർത്തകളിലുമൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. നിലവില് പ്രൊഫഷണൽ വിസയും പെർമനന്റ് വിസയും രണ്ടും കൂടി ഒരുമിച്ചുള്ള ഒരു വിസ സമ്പ്രദായമാണ് പാർട്ട്ണർ വിസയിലും നിലനിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഒരു പ്രൊഫഷണൽ വിസയാണ് ലഭിക്കുന്നതെങ്കിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആ ദാമ്പത്യ ബന്ധം നിയമത്തിൽ പറയുന്ന തരത്തിലുള്ള നിബന്ധനകൾ അനുസരിച്ചും തുടർന്നു പോവുകയും ആ കുടുംബജീവിതം അത്തരത്തിലെ തുടർന്ന് നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനന്റ് വിസ തരുന്ന ഒരു സമ്പ്രദായമാണുള്ളത്. എന്നാൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ പെർമനന്റ് വിസ കിട്ടുന്നതിന് ചില ഒഴികഴിവുകളുണ്ട്, വേവേഴ്സ് ഉണ്ട്. അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ചില ദമ്പതികൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പെർമനന്റ് വിസ കിട്ടാറുമുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രൊവിഷണൽ വിസ താൽക്കാലികമായിട്ട് നിൽക്കുവാനുള്ള രണ്ടു വർഷത്തെ വിസയാണ് ലഭിക്കുന്നതെങ്കിൽ അവർ രണ്ടു വർഷത്തിനുള്ളിൽ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും പെർമനന്റ് വിസ അപേക്ഷിക്കുവാനുള്ള ക്ഷണം ലഭിക്കുന്നത് വരെ ആ വിസയിൽ തുടരുകയും തുടർന്ന് നിങ്ങൾ ദമ്പതികൾ തമ്മിലുള്ള ആ ദാമ്പത്യ ബന്ധം വ്യക്തമാക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം മാത്രമേ PR വിസ പെർമനന്റ് വിസ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ വിസകളെ പ്രൊഫഷണൽ വിസയും പെർമനന്റ് വിസയുമായിട്ട് രണ്ട് തരത്തിൽ വേർതിരിക്കുവാനുള്ള ഒരു നിർദ്ദേശം ഇതിനു മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് പ്രൊഫഷണൽ വിസ 3 വർഷക്കാലത്തേക്ക് ഉള്ള ആദ്യഘട്ടത്തിലെ പ്രൊവിഷണൽ വിസയും ആ വിസയ്ക്ക് ശേഷം പിന്നീട് പെർമനന്റ് വിസ എന്നുള്ള തരത്തിലേക്ക് മാറുന്നതിനുമുള്ള ഒരു നിർദ്ദേശം മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതെന്തായാലും ഇതുവരെ അത് സജീവമായിട്ടൊരു ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരുപക്ഷെ ഭാവിയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയോ അത്തരത്തിൽ ഈ നിലവിലുള്ള വിസ പാർട്ട്ണർ വിസ സ്പ്ലിറ്റിംഗ് ഇൻ ടു ഡിസ്റ്റിങ്ക്ട് വിസസ് ആയി മാറുകയോ ചെയ്താൽ അതിൽ നമ്മൾ അർത്ഥപ്പെടാനില്ല.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ പാർട്ട്ണർ വിസയുമായി വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇത്രയും വിശദമായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി ഡൽഹി.